أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واجعل لي وزيرا من أهلي هارون أخي أشدد به أزري هارون أخي أشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا قال قد أوتيت سؤلك يا موسى ولقد مننا عليك مرة أخرى إذا وحينا إلى أمك ما يوحى أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني إذ تمشي أختك فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تحزن وقتلت نفسا فنجيناك من الغم وفتناك فتونا فلبثت سنين في أهل مدين ثم جئت على قدري يا موسى بهماني علي بشدة മദീനവാസികളെ, പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, സലാം അലൈക്കും. മഹാനായ നമ്മുടെ നിഷേധ നേതാവായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഇവിടെ നടക്കുന്ന ഈ ദിവസത്തിൽ നടക്കാറുള്ള ക്ലാസ്സിൽ. അവരുടെയും അവരെ പോലത്തെ മഹാത്മാക്കളുടെയും ജീവിതത്തെ പഠിച്ച് ഗ്രഹിച്ച് അവരുടെ മാതൃക കൈകൊണ്ട് ജീവിക്കാനുള്ളതായ ഭാഗ്യം നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ പാപമോചിതരായിട്ട് വിട്ടുപിരിഞ്ഞു പോകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയുള്ള സദസ്സിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കാത്തവർക്ക് ആ ഭാഗ്യം നേടിയെടുക്കാൻ വേണ്ടി നേടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ചുറ്റുപാടുകൾ എളുപ്പമാക്കി നൽകട്ടെ. നമുക്കും അങ്ങനെയുള്ളവരെ ഇവിടെ സമ്മേളിപ്പിക്കാനുള്ളതായ ആത്മാർത്ഥമായ പ്രവർത്തനം ചെയ്യാനും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാം കഴിഞ്ഞ ക്ലാസ് സമാപിച്ചപ്പോൾ പറയുകയുണ്ടായി, ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദ്യമായി നടത്തിയതായ ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ തന്നെ നടത്തിയതായ പ്രസംഗം, അതിൽ നിന്നിട്ട് പഠിക്കാനുള്ള പാഠങ്ങൾ എത്രമാത്രമുണ്ട് എന്നത് നാം ഗ്രഹിച്ചു കഴിഞ്ഞു. അവരുടെ പ്രസംഗത്തിൽ അവർ പ്രധാന ഭാഗങ്ങൾ ഒരു ഖലീഫയെ സംബന്ധിച്ചിടത്തോളം, ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതായ മിക്ക കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് ഞാൻ ഭരണകൂടം നടത്തുകയാണെങ്കിൽ മാത്രം എന്നെ അനുസരിച്ചാൽ മതിയെന്നും, അല്ലാത്ത പക്ഷം നിങ്ങൾ എന്നെ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നും, അഥവാ ഞാൻ വല്ല നിലക്കും പിഴച്ചു പോവുകയാണെങ്കിൽ ആ പിഴവ് നികത്തേണ്ട അധികാരം നിങ്ങൾക്കുണ്ട് എന്നും, നിങ്ങളിൽ നിന്നിട്ട് എല്ലാവരും എന്റെ അടുക്കൽ സവാസിയാണ്, ഒരുപോലെ സമന്മാരാണ് അവകാശം നേടിയെടുക്കുന്ന വിഷയത്തിൽ എന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രസംഗത്തിൽ തുറച്ചു കണ്ടതായ പ്രത്യേക ഭാഗങ്ങളായിരുന്നു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയാക്കണമെന്ന് മുൻകൂട്ടി കാലേ കൂട്ടി വ്യക്തമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നിയമം, ഒരു കൽപ്പന ഇല്ലാത്തതുകൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ചർച്ച നടന്നിരുന്നത് എന്നത് നമുക്ക് പറയാതെ അറിയുന്ന പരമാർത്ഥമാണ്. എങ്കിലും അവർ ഏകദേശം അവസാനം ഐക്യകണ്ഠ്യേന എന്ന് തന്നെ പറയാം, അബൂബക്കർ സിദ്ദീഖിനെ ഖലീഫയാക്കി എടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചതിന് പിന്നിൽ അവരെ പ്രേരിപ്പിച്ചത് യഥാർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവ്യക്തമായിട്ട് സൂചന നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. ആ ഭാഗങ്ങൾ കൂടി നാം മനസ്സിലാക്കിയിരിക്കൽ ഇത്തരണത്തിൽ അനിവാര്യമാണ്. നബിഗന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ച വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനോട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നബിയുടെ ജീവിത കാലഘട്ടത്തിൽ 17 വക്ത് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ പലരും, പ്രത്യേകിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയും അത് തൽക്കാലം അവരിൽ നിന്നിട്ട് ആ ഉത്തരവാദിത്തത്തെ മാറ്റാൻ വേണ്ടി, നീക്കാൻ വേണ്ടി, മറ്റുള്ളവരിൽ അർപ്പിക്കാൻ വേണ്ടി പരിശ്രമം നടത്തിയപ്പോൾ അബൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയോടുകൂടി വിഷമിച്ചുകൊണ്ട് അവിടെ രോഗം അതിന്റെ ഏറ്റവും പരിപൂർണതയിൽ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും കാഠിന്യത്തിലെത്തിയതായ വേളയിൽ നബി വിഷമിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം മടക്കി പറഞ്ഞ ഒരു വാക്കാണ് യഅബല്ലാഹു ഇല്ലാ അബാബക്കർ, യഅബല്ലാഹു ഇല്ലാ അബാബക്കർ, യഅബല്ലാഹു ഇല്ലാ അബാബക്കർ. അബൂബക്കർ അല്ലാതെ ഇമാമത്ത് നിൽക്കരുത്, അള്ളാഹു അത് അനുവദിക്കുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അബൂബക്കറിനെയല്ലാതെ ഇഷ്ടപ്പെടുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അബൂബക്കറിനെയല്ലാതെ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് പ്രാവശ്യം മടക്കി പറഞ്ഞതായിട്ട് കാണാം. അതിൽ നിന്നിട്ടും സഹാബാക്കൾക്ക് പാഠമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പ്രീതിപ്പെട്ട തൃപ്തിപ്പെട്ട വ്യക്തിയെന്ന് മാത്രമല്ല, അള്ളാഹു തന്നെ പ്രീതിപ്പെട്ട തൃപ്തിപ്പെട്ട വ്യക്തിയാണ് റസൂലിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് എന്ന്. അതുപോലെ തന്നെ സഹീൽ ബുഖാരിയിൽ, ഇതും സഹീൽ ബുഖാരിയിൽ തന്നെയാണ്, സഹീൽ ബുഖാരിയിൽ മറ്റൊരു റിപ്പോർട്ട് കാണുന്നു. സഹാബാക്കൾ പറയുന്നതായിട്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ആരാണ് ഉത്തമനെന്ന് ഞങ്ങൾ നബി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബിയുടെ മുമ്പിൽ വെച്ചിട്ട് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പെട്ടതാണ് ഞങ്ങൾ ഉത്തമൻ അബൂബക്കറാണ്, അത് കഴിഞ്ഞാൽ ഉമറാണ്, അത് കഴിഞ്ഞാൽ ഉസ്മാനാണ് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ എതിർക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നബി സ്ഥിരീകരിച്ചതായ ഗ്രേഡുകളാണ് അത് എന്നർത്ഥം. അത് ബുഖാരിയിലാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ പറഞ്ഞതായിട്ട് കാണാം, ഒലോ കുന്തു മുത്തഖിദൻ അഹദൻ ഖലീലൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി, ഒരു റിപ്പോർട്ടിൽ ലത്തഖസ്തു അബൂബക്കറിൻ ഖലീല, ഞാൻ ആരെങ്കിലും ഖലീലാക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക ചങ്ങാതിയായി കൂട്ടുകാരനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ നിന്നിട്ട് നബി പറയുകയാണ്, എന്റെ ഉമ്മത്തികളിൽ നിന്നിട്ട് ആരെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് അബൂബക്കറിനെ ആയിരിക്കും, അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ആയിരിക്കും അതിന് ആ സ്ഥാനത്തിലേക്ക് തെരഞ്ഞെടുക്കുക. പക്ഷേ ഞാൻ അള്ളാഹുന്റെ ഖലീലാണ്, നിങ്ങളെല്ലാവരും എന്റെ സഹാബാക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്കിൽ നിന്നിട്ടും മനസ്സിലാക്കാം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണന നൽകിയത് അവരുടെ ഉമ്മത്തികളിൽ നിന്നിട്ട് അബൂബക്കറിന് തന്നെയാണ് എന്ന്. ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടുക്കിലേക്ക് ഒരു വിധി അന്വേഷിച്ചുകൊണ്ട് ഒരു സ്ത്രീ വരികയുണ്ടായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബുഖാരിയുടെ റിപ്പോർട്ടാണ്. ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിട വാങ്ങിയപ്പോൾ നിങ്ങൾ പിന്നെ ഒരവസരത്തിൽ വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവധി പറഞ്ഞിട്ട് വിട്ടേക്കുകയാണ് റസൂൽ. അപ്പോൾ ആ സ്ത്രീ ചോദിക്കുകയുണ്ടായി, ഞാൻ രണ്ടാമത് വരുമ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിലോ എന്ന്. അപ്പോൾ അഥവാ അവരത് ചോദിക്കുന്നുണ്ട് ഉദ്ദേശം, അഥവാ സംഗതി വശാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുകയാണെങ്കിലോ എന്ന അർത്ഥത്തിലേക്കാണ്. എന്തുകൊണ്ട്? ദൂരെ നിന്ന് വരുന്നവരായിരിക്കും ആ വന്ന സ്ത്രീ, അല്ലെങ്കിൽ അടുത്തടുത്ത് വരാനുള്ള ചാൻസ് ഇല്ലാത്തവരായിരിക്കും. അതുകൊണ്ട് ആ ചോദ്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി നൽകുകയുണ്ടായി, ഞാൻ നിങ്ങൾ വരുന്ന സമയത്ത് വീണ്ടും രണ്ടാമത് ഈ വിധി അന്വേഷിച്ചുകൊണ്ട് എന്റെ കോർട്ടിലേക്ക് നിങ്ങൾ വരുന്ന അവസരത്തിൽ എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അബൂബക്കറിന്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് സഹീൽ ബുഖാരിയിൽ കാണുന്നു. ഇതെല്ലാം സഹാബാക്കളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അബൂബക്കർ സിദ്ദീഖിനെ തെരഞ്ഞെടുക്കുന്നതിൽ അവർ പരിഗണന നൽകിയതും അവരുടെ ഇടയിൽ ഭിന്നഭിപ്രായം ഇല്ലാതെ അവർ ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുകയും ചെയ്തതും അതുകൊണ്ട് തന്നെയായിരുന്നു. പിന്നൊരിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ബുഖാരിയിൽ തന്നെ കാണുന്നു. എന്താണത്? നബി ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഞാൻ കിനാവിൽ കണ്ടു. എന്താണ്? ഒരു കിണറിന്റെ അടുക്കൽ വെച്ചിട്ട് അതിൽ നിന്നിട്ട് വെള്ളം കൊട്ടയിൽ കോരിയെടുക്കുകയാണ്. വെള്ളത്തിന്റെ ഈ തോൽക്കൊട്ടയുണ്ടല്ലോ, അതിൽ അങ്ങനെ അബൂബക്കർ സിദ്ദീഖാണ് ആദ്യമായിട്ട് അതിൽ നിന്നിട്ട് കോരിയെടുക്കാൻ വേണ്ടി വന്നത്. അബൂബക്കർ സിദ്ദീഖ് രണ്ടോ അല്ലെങ്കിൽ രണ്ടും അതിൽ അല്പം കൂടുതലോ കൊട്ട കോരിയെടുത്തിട്ട് ഒഴിക്കുകയും ചെയ്തു. അവർ അത് കോരിയപ്പോൾ അതിൽ ദുഅഫുണ്ട്, അതിൽ ശേഷി കേടുണ്ട്. അള്ളാഹു അവർക്ക് മാഫ് ചെയ്യട്ടെ. ആർക്ക്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്. എന്നിട്ട് പിന്നെ വന്നത് ഉമർ ഇബ്നു ഖത്താബ് ആയിരുന്നു. ആ കിണറ്റിൽ നിന്നിട്ട് കോരിയെടുക്കാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കോരിയപ്പോൾ അദ്ദേഹത്തിന്റെ കോരൽ, അദ്ദേഹത്തിന്റെ കോരൽ പോലോത്ത, അദ്ദേഹം വെള്ളം കോരുന്നത് പോലോത്ത, കോരാന്ന് പറയില്ലേ, വെള്ളം എടുക്കുന്നത് പോലോത്ത രൂപത്തിൽ ഒരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല. അത്രയും വലിയ അബ്ഖരിയായിട്ട്, ശൂര്യനായിട്ടാണ് അദ്ദേഹം വെള്ളം അതിൽ നിന്നിട്ട് വലിച്ചെടുത്തത്. എത്രത്തോളം ജനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള സർവനാൽക്കാലികൾ വരേക്കും കുടിച്ച് കുടിച്ച് അവരുടെ ദാഹം കെടുന്നത് വരേക്കും കുടിക്കാൻ മാത്രമുള്ള കോരലായിരുന്നു ഉമറിന്റെ കോരൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിലൂടെ അബൂബക്കർ സിദ്ദീഖിന്റെ ഭരണകൂടം 2 വർഷവും ചില്ലറയും ആയിരുന്നെന്ന് നമുക്കറിയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകൂടം ഉമറിന്റെ ഭരണകൂടത്തെക്കുള്ള ചേർത്ത് നോക്കുമ്പോൾ ഇത് യുദ്ധങ്ങൾ കുറവാണ്, ഫതഹകൾ കുറവാണ്, റിപ്പബ്ലിക്കുകൾ കുറവാണ്, എല്ലാം കുറവാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ദുഅഫിന് അല്ലാഹു മാഫ് നൽകട്ടെ എന്ന് പറയാൻ കാരണം. അതേസമയത്ത് അതിൽ സൂചനയുണ്ട്, ആദ്യമായി കോരിയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖാണ്. പിന്നെയാണ് ഉമർ കോരാൻ വന്നത് എന്നത് അതിൽ നിന്നിട്ട് സൂചനയുണ്ട്. ഈ ഹദീസും എവിടെയാണ്? സഹീഹ് ബുഖാരിയിൽ തന്നെയാണ്. ഒരവസരത്തിൽ, ഇത് വേറൊരു റിപ്പോർട്ടാണ്, ബുഖാരിയിലല്ല, ഒരവസരത്തിൽ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്പെഷ്യൽ കവിയാണെന്ന് നമുക്ക് പരിചയമുണ്ട്. അദ്ദേഹം നബിയുടെ അരികിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം ഗാനങ്ങൾ, പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കവിതകൾ എന്നുള്ള അർത്ഥത്തിലേക്ക് കവിതകൾ പാടാറുണ്ട്. ശത്രുക്കൾ എപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ ഇസ്ലാമിനെയോ ശകാരിച്ചുകൊണ്ടോ ആക്ഷേപിച്ചുകൊണ്ടോ കവിതകൾ പറയുകയാണെങ്കിൽ ഹസാനെ മറുപടി നൽകൂ, റൂഹുൽ ഖുദ്സ് നിന്റെ കൂടെയുണ്ട് എന്ന് പറയാറുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതും സഹാഹിൽ തന്നെ സ്ഥിരപ്പെട്ട സംഭവമാണ്. അപ്പോൾ അള്ളാഹുന്റെ സ്പെഷ്യൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്പെഷ്യൽ കവിയായിരുന്നു ആര്? ഹസാൻ ഇബ്നു സാബിത്ത്. ഹസാൻ ഒരവസരത്തിൽ റസൂലിനെ മുമ്പിൽ വെച്ചിട്ട് പലതും, കവിതകളെക്കുറിച്ചും പലരെക്കുറിച്ച് ഹസാൻ പാടിയതിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ചോദിക്കുകയുണ്ടായി, അബൂബക്കറിനെ കുറിച്ച് നിങ്ങളൊന്നും പാടിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഹസാൻ പറയുകയുണ്ടായി, അതെ, അബൂബക്കറിനെ കുറിച്ചിട്ടും ഞാൻ എന്റെ കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെന്താണ്? രണ്ടിൽ ഒരാളായിരുന്നു ശത്രുക്കളുടെ മധ്യെ ഓടിച്ചെന്നിട്ട് രക്ഷപ്രാപിച്ചിട്ട് പർവ്വതം കയറിയപ്പോൾ കൂട്ടുകാരൻ അബൂബക്കറായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. വകാന ഹബ്ബി റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ബരിയത്തി ലം യദിൽ ബിഹി റജുലാ. അല്ലാഹുവിന്റെ റസൂല് അബൂബക്കറിനെ സ്നേഹിച്ചതുപോലെ ലോകത്തിലുള്ള മഖ്ലൂഖിനെയും സ്നേഹിച്ചതായിട്ട് മനുഷ്യന്മാർ അറിയുക തന്നെയില്ല. അത്രയും കൂടുതൽ റസൂൽ സ്നേഹിച്ച വ്യക്തിയായിരുന്നു എന്ന് മാത്രമല്ല, വലം യദിൽ ബിഹി റജുലാ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ നിന്നിട്ട് ഒരു വ്യക്തിയെയും, കടപിടിക്കുന്നതായ വ്യക്തിയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പരിചയപ്പെടുത്തിയിട്ട് തന്നെയില്ല, ആർക്കും അറിയുക തന്നെയില്ല. തുല്യനായിട്ട്, അബൂബക്കറിനോട് തുല്യനായിട്ട് നബിയുടെ ഉമ്മത്തുകളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഹസാൻ പാടിയത്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ നബി സ്ഥിരീകരിച്ചു എന്നർത്ഥം. ഏത്? ഈ സംഭവത്തെ നബി സ്ഥിരീകരിച്ചു എന്നർത്ഥം. അതുപോലെ ഒത്തു റസൂൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പദ്യമല്ല ഗദ്യമായിട്ട് റസൂലുകൾ പറഞ്ഞതായ വാക്കുകൾ കേട്ടു കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് തബറാനി ഔസത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ് കാണുന്നു. സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഖുലഫാഉർ റാഷിദുകളുടെ താരീഖിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, അതായിട്ട് ഉദ്ധരിച്ചതായിട്ട് ഞാൻ കണ്ടു. അബൂബക്കർ പിഴക്കുക എന്നത് അള്ളാഹുന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇത് പറഞ്ഞതപ്പോഴാണെന്ന് അറിയാമോ? ആരെയാണ് യമനിലേക്ക് ഗവർണറായിട്ട് തെരഞ്ഞെടുക്കേണ്ടത് എന്ന വിഷയത്തിൽ ഇവിടെ ചർച്ച നടന്നു. റസൂലിന്റെ കോർട്ടിൽ വെച്ചിട്ട്, റസൂലിന്റെ മുൻപിൽ വെച്ചിട്ട് പാർലമെന്റിൽ അങ്ങനെ പലരും പല അഭിപ്രായവും പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന അഭിപ്രായക്കാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിശ്ചയിച്ചു കൊടുത്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ചിട്ട് മുആദ് ഇബ്നു ജബലിനെയായിരുന്നു അയച്ചിരുന്നത് ഗവർണറായിട്ട് യമനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞ വാക്കായിരുന്നു അബൂബക്കർ സിദ്ദീഖ് പിഴക്കുക എന്നുള്ളത്.
അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് ഇത്തരം കാര്യങ്ങളിലൊന്നും പഴക്കാറില്ല എന്നർത്ഥം. പിന്നെ അവിടെ ശേഷിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഖ്യമല്ലെങ്കിലും ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിംകളുടെ ലീസ്റ്റിൽപ്പെട്ടതായ വലിയൊരു സമൂഹം ആ ഭാഗത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ ഇല്ലാത്തത് കൂട്ടിച്ചേർത്തിട്ട് അതിൽ കരിഞ്ചന്ത നടത്തിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻവിനെ അവഗണിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വിഭാഗം അവരുടെ കൂടെ ഭരണകൂടം തന്നെ ഉണ്ട് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടും ആ വിഭാഗത്തിന്റെ പ്രയത്നം ചിലപ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മുടെ പള്ളിക്കൂടങ്ങളിലും പള്ളികളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഗ്രന്ഥങ്ങളിലും നമ്മുടെ പണ്ഡിതന്മാർ ാണെങ്കിൽ തലയിലേക്കും കയറിക്കൂടാൻ സാധ്യതയുള്ളത് കൊണ്ടും അതും നാം അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അതെന്താണ്? മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖിനേക്കാളും മുന്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, അബൂബക്കർ സിദ്ദീഖിനേക്കാളും ഖിലാഫത്തിലുള്ള അധികാരം റസൂലിന്റെ വഫാത്തിന് ശേഷം അത് ആർക്കായിരുന്നു, അത് അലിയനായിരുന്നു എന്ന് ആര് പറയുന്നു? ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ശത്രുക്കളായിട്ട് ലോകം ഒന്നാം നൂറ്റാണ്ടു മുതൽ മനസ്സിലാക്കി വരുന്ന മുസ്ലിം ലോകം പഠിച്ചു വരുന്നതായ റാഫിളികൾ എന്ന പേരിൽ നാം പറയാറുള്ള ഷിയാക്കളെന്ന് അവർ പറയാറുള്ള, നാം ഷിയാക്കളെന്ന് പറയൂല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ട്? ഷിയാക്കളെന്ന് പറയുന്നത് ബഹുമാനമാണ്. ഷിയാക്കളെന്ന് പറഞ്ഞാൽ അലിയിനെ സഹായിക്കുന്നവർ എന്ന അർത്ഥത്തിലേക്കാണ്. അലിയിന്റെ സഹായികൾ നാം ആണ്, അഥവാ ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉടമകളാണ്. എന്നാൽ അവരാണ് ആ വേർഡ് ഉപയോഗിക്കുക. നാം അവരെ കുറിച്ച് പറയൽ റാഫിളികൾ, ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പാന്താവിനെ വെടിഞ്ഞുകൊണ്ട് ഒഴിവായും കൊണ്ട് അതിൽ നിന്നിട്ട് പിന്തിരിഞ്ഞും കൊണ്ട് ഓടിയവർ എന്നാണ് റാഫിളികൾ എന്ന വാക്കിന്റെ അർത്ഥം. ആ റാഫിളികളുടെ തത്വത്തിൽപ്പെട്ടതാണ് എന്ത് അലി ഇബ്നു അബി താലിബിനെയായിരുന്നു മുന്തിക്കേണ്ടത് അബൂബക്കർ സിദ്ദീഖിനേക്കാളും എന്ന്. എന്നാൽ അവർക്ക് മറുപടി എന്നോണം നമുക്ക് പറയാം, അവർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മഹാ നേതാവും നമ്മുടെ അവരെക്കാൾ മുമ്പ് നമ്മുടെ അനിശ്ചിത നേതാവുമാണ് ആര്? മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ റളിയല്ലാഹു തആല അൻഹു. അലി ഇബ്നു അബി താലിബിന്റെ മകൻ, അലി ഇബ്നു അബി താലിബിന്റെ മകൻ, ജ്യേഷ്ഠനല്ല. ആര്? മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ അലി ഇബ്നു അബി താലിബിന്റെ മകനാണ്. ആ പക്ഷേ ആരല്ല? അതെ, ഫാത്തിമയുടെ മകനല്ല. അഥവാ നമുക്ക് പരിചയമുള്ളത് ഹസൻ ഹുസൈൻ ഒക്കെയാണല്ലോ, ആരുടെ മകനായിട്ട്? അലി ഇബ്നു അബി താലിബിന്റെ മകനായിട്ട്. ഇത് വേറെ ഭാര്യയിൽ ഉള്ളവരാണ്, അലി ഇബ്നു അബി താലിബിന്റെ വേറെ ഭാര്യയിൽ ഉള്ളവരാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മകൻ ചോദിച്ചതായിട്ട് മകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ റിപ്പോർട്ടുള്ളത് എവിടെയാണ്? സഹീഹുൽ ബുഖാരിയിലാണ്. ആര് ചോദിക്കുന്നു? മുഹമ്മദ് ഇബ്നു ഹനഫിയ പറയുകയാണ്, ഞാൻ ചോദിച്ചു വാപ്പയോട്. എന്താണ് ചോദിച്ചത്? ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഏറ്റവും ഉത്തമൻ? അപ്പോൾ മഹാനായ അലി ഇബ്നു അബി താലിബ് അൻഹു പറഞ്ഞതായിട്ട് മുഹമ്മദ് ഇബ്നു ഹനഫിയ റിപ്പോർട്ട് ചെയ്യുന്നു. ഷിയാക്കൾ വളരെ ബഹുമാനിക്കുന്ന, റാഫിളികൾ വളരെ ബഹുമാനിക്കുന്നവരാണ് ആര്? മുഹമ്മദ് ഇബ്നു ഹനഫിയ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ അവർ റിപ്പോർട്ട് ചെയ്യുകയാണ് അലിയിനെ തൊട്ട്, വാപ്പയെ തൊട്ട്. എന്ത് പറഞ്ഞു വാപ്പ? അബൂബക്കറാണ് മകനെ എന്ന് പറഞ്ഞു. പിന്നാരാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഉമറാണ് മകനെ എന്ന് പറഞ്ഞു. പിന്നെ മകൻ തന്നെ ഉസ്മാൻ എന്ന് പറഞ്ഞു കളയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങളല്ല വാപ്പ എന്ന് ഞാൻ ചോദിച്ചു എന്നാണ്. അപ്പോൾ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്നായിരുന്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു മറുപടി നൽകിയിരുന്നത് എന്ന് ഇമാം ബുഖാരി കൂടി ചെയ്യുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ഗ്രേഡ് സ്വയം തന്നെ നൽകിയില്ല എന്നാണ് ആ ഹദീസ് സ്ഥിരീകരിക്കുന്നത്. അതുപോലെ തന്നെ അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തവർ ഇമാം അലി, മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട്, അലി ഇബ്നു അബി താലിബിനെ കുറിച്ച് മുസ്ലിംകളുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഇമാം എന്ന വേർഡ് ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അത് ഷിയാക്കൾ നിന്നിട്ട് വന്നതാണ്. നാം ഇമാം എന്ന വേർഡ് സ്റ്റാൻഡേർഡ് കുറവാണ്. ഇമാം അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖിന് വല്ല പെരുമയുണ്ടോ? അല്ലേ, ഇല്ല. അബൂബക്കർ സിദ്ദീഖ്, ഉമർ, ഉസ്മാൻ, അലി എന്ന് പറയുന്ന ആ നാലാൾക്കാര് ഇമാം എന്ന ഗ്രേഡെന്ന് പൊങ്ങിയവരാണ്. അതുകൊണ്ട് ഇമാം എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേകത ഒന്നും കിട്ടാനില്ല. ഇമാം ഷാഫി ഇമാമിനെ കുറിച്ച് പറയാം, അബൂഹനീഫയെ കുറിച്ച് പറയാം, ഇമാമിങ്ങൾ താബിഈങ്ങളെ കുറിച്ചൊക്കെ പറയാം എന്നല്ലാതെ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അല്ലാൻ റസൂലിന്റെ സഹാബിയാവുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ നൂറുകണക്കിൽ ആയിരക്കണക്കിൽ ഇമാമത്തിന്റെ സ്ഥാനത്തിലേക്ക് എത്തുന്നതിനേക്കാളും വലുതാണ്. അതുകൊണ്ട് ഇമാമത്ത് ഇമാമി എന്ന വേർഡ് ഉപയോഗിക്കാറുള്ളത് അതാരാണ്? റാഫിളികളാണ്. അതുകൊണ്ട് റാഫിളികളുടെ ഗ്രന്ഥത്തിൽ നിന്നിട്ടാണ് ഖേദകരമെന്ന് പറയട്ടെ. അറിഞ്ഞിട്ടോ അറിയാതെയോ നമ്മുടെ ഗ്രന്ഥങ്ങളിലും മഹാനായ അബൂബക്കർ സിദ്ദീഖിന്റെ പേര് വരുമ്പോൾ ഇല്ലാത്ത, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലാന്റെ പേര് വരുമ്പോൾ ഇല്ലാത്ത, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാന്റെ പേര് വെക്കുമ്പോഴും വരുമ്പോഴും എഴുതുമ്പോഴും ഇല്ലാത്ത ഒരു പ്രത്യേക പേര്, അത് ഇമാം അലി എന്ന് പറയാറുണ്ട്. അത് നമ്മൾ നമ്മളവിടെയുള്ള സബീന പാട്ടുകളിലുമുണ്ട്, നമ്മുടെ നാട്ടിലുള്ളതായ മറ്റ് നൂലാമാലകളിലുമുണ്ട്. ഇമാം എന്ന വേർഡ് ചേർത്തിട്ട് ഇമാം അലിനോട് പറഞ്ഞു, ഇമാം അലി പറഞ്ഞു എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. അല്ലെങ്കിൽ അത് ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാൻ ഉപയോഗിക്കുന്ന വേർഡല്ല എന്നർത്ഥം. അല്ലെങ്കിൽ അത് ഷിയാക്കളിൽ നിന്നിട്ട് വന്നതുമാണ് എന്നാൽ അതിന്റെ അർത്ഥം. അതും നാം സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം തർലിയത്ത് ചെല്ലേണ്ടതാണ്, എല്ലാവർക്കും തർലിയത്ത് ചെല്ല എന്നുള്ളതാണ്. അലിബിൻ അബി താലിബിൻ ഒരു പ്രത്യേക കറമല്ലാഹു വജഹു എന്ന് പറഞ്ഞിട്ട് വിശേഷിപ്പിക്കുമ്പോൾ, ഒരു പ്രത്യേക രൂപം പറയുമ്പോൾ അതിന് കാരണം പറയാറുള്ളത് അത് നാം അംഗീകരിക്കുന്ന സംഗതിയാണ്. ഏത് കറമല്ലാഹു വജഹു എന്ന് എല്ലാരെ കുറിച്ചും പറയാം, അള്ളാഹു അവരുടെ മുഖത്തെ ബഹുമാനിക്കട്ടെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലാ സഹാബാക്കളെ കുറിച്ചും പറയാൻ അർഹതയുള്ള വാക്കാണത്. നാം അത് അങ്ങനെ എല്ലാവരെയും ഉദ്ദേശിക്കുന്ന രൂപത്തിലാണെങ്കിൽ നാം എല്ലാവരും പറഞ്ഞിരുന്നേനെ. പക്ഷെ എല്ലാവരെയും അതിൽ നിന്നിട്ട് ഒഴിവാക്കി, 200,000 വരുന്ന സഹാബാക്കളെ ഒഴിവാക്കിയിട്ട് വെറും അലിയിന് മാത്രം കറമല്ലാഹു വജഹു എന്ന് പറയുമ്പോൾ നാം അവിടെ അടിവരയിട്ടിട്ട് നോക്കും, പെട്ടെന്ന് അങ്ങോട്ട് സ്വീകരിക്കില്ല. എന്തുകൊണ്ട്? എന്തിനടോ നിങ്ങൾ അലീനെ കുറിച്ച് മാത്രം അത് പറഞ്ഞ്? അലീന് പ്രത്യേക ബഹുമാനമുള്ളത് കൊണ്ടാണോ മറ്റുള്ളവരെക്കാളും? അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്നാൽ ഞങ്ങൾ അതിന് കിട്ടൂല. ആരെ? ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉടമകൾ അതിന് കിട്ടൂല. ഞങ്ങൾ അങ്ങനെ ബഹുമാനിക്കാൻ കൂട്ടാക്കുന്നവരല്ല. ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് എല്ലാവർക്കും കൊടുക്കേണ്ട ഗ്രേഡ് ആ തർത്തീബ് അനുസരിച്ചിട്ട് ഇസ്ലാം നൽകിയതായ ഒറിജിനൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് നൽകിയതായ ഗ്രേഡേ കൊടുക്കുകയുള്ളൂ. അഥവാ നിങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, വെറും പ്രാർത്ഥനയാണെങ്കിൽ. എന്നാൽ അലിന് മാത്രം എന്താത്? എല്ലാവർക്കും പറയൂ ആ പ്രാർത്ഥന. കറമല്ലാഹു വജഹു അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖത്താബ് കറമല്ലാഹു വജഹു എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? അതിന് പിന്നെ കാരണം പറയാറുണ്ട്. അവരിൽ നിന്നിട്ട് വന്ന കാരണമാണത്. എന്ത്? അലി ബിൻ അബി താലിബ് ജീവിതത്തിൽ ബിംബത്തിന് പൂജിച്ചിട്ടില്ല, അതുകൊണ്ട് അവരുടെ മുഖത്തെ ബഹുമാനിക്കട്ടെ എന്നത് പറയുന്നതാണ് എന്ന് പറയാറുണ്ട്. ചെറുപ്പത്തിലെ ഇസ്ലാമതം വിശ്വസിച്ച ആളാണല്ലോ. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് നിസ്സുജാത തന്നെയായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. എന്നാൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെ ബിംബത്തിനെ ആരാധിക്കാത്തവരുണ്ടായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. എന്നാൽ അവർക്കൊക്കെ അത് പറയേണ്ടതാണല്ലോ. എന്നാൽ ഈ പറയുന്ന വേർഡ് തർലിയത്തതിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ട് നാം അത് അംഗീകരിക്കുന്നതല്ല. തർലിയത്ത് എന്ന് പറഞ്ഞാൽ സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان പിന്നെ رضي الله عنهم الله ورك തുയിരിപ്പെട്ട് കൊടുത്തിരിക്കുകയാണ്, തൃപ്തിപ്പെട്ട് കൊണ്ടിരിക്കുകയാണ്. റളിയല്ലാഹു അൻഹും അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു എന്ന വേർഡാണ് നാം പറയേണ്ടത്. ആരുടെ പേര് കേൾക്കുമ്പോൾ? സഹാബാക്കളുടെ പേര് കേൾക്കുമ്പോൾ. എന്നാൽ മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുനെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ഷോർട്ടാക്കി പറയുകയാണ്. എത്രത്തോളം? ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അലിനെ തൊട്ട് മുത്തവാത്തറായിട്ട് വന്ന റിപ്പോർട്ടാണ് അത് എന്ന്. ഏത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്നീ മഹാത്മാക്കളാണ് ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് എണ്ണപ്പെടേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തികളിൽ എന്ന അഭിപ്രായം. അലി ഇബ്നു അബി താലിബ് തൊട്ട് അലി പറയുന്ന അഭിപ്രായമായിട്ട് മുത്തവാത്തറായിട്ടായ അവരെ തന്നെ ഉദ്ധരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പല ഗ്രന്ഥങ്ങളിലായിട്ട് എന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. പിന്നെ അവർ പറയാറുള്ളതായ ഒരു ഹദീസ്, അലി ഇബ്നു അബി താലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്ക് യുദ്ധത്തിലേക്ക് കൊണ്ടുപോയിട്ടില്ല അല്ലേ? ബുഖാരിയിൽ കാണുന്നു, അലിയിനോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ ഓഹരി നൽകുകയും അവകാശം നൽകുകയും എന്ന് മാത്രമല്ല പരലോകത്തിൽ യുദ്ധത്തിന് പോയ കൂലിയൊക്കെ ലഭിക്കുമെന്ന് സന്തോഷവാർത്ത നൽകുകയും ചെയ്ത് കാര്യ കാരണ സഹിതം യുദ്ധത്തിൽ പോകാത്തവർക്ക് അതിൽപ്പെട്ട ഒരാളാണ് ആര്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഇവിടെ നിർത്തിയപ്പോൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂൽ പറഞ്ഞ വാക്കായിട്ട് ബുഖാരിയിൽ കാണുന്നു, സഹീഹായ ഹദീസിൽ കാണുന്നു, അന്ത മിന്നീ ബിമൻസിലത്തി ഹാറൂന മിൻ മൂസാ. ഹാറൂൻ അലൈഹി സ്വലാമിന് മൂസാ നബി അലൈഹി സ്വലാമിനെ കൊള്ള ചേർത്ത് നോക്കുമ്പോഴുള്ള പദവിയാണ്, സ്ഥാനമാണ് അലിയേ നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ളത് എന്ന് പറഞ്ഞ ഒരു വേടുണ്ട്. അപ്പോൾ ഹാറൂന് മൂസാന്റെ കീഴിൽ അത് അണിനിരക്കാനുള്ള ആ ചാൻസ് കിട്ടിയത് എപ്പോഴായിരുന്നു? എപ്പോഴായിരുന്നു അങ്ങനെ ഏൽപ്പിച്ചിരുന്നത്? ഇതുപോലെയുള്ള ഏൽപ്പിക്കൽ സൈനയിലേക്ക് പോയപ്പോൾ അള്ളാഹുമായുള്ള ആ പ്രത്യേക മുനാജാത്തിന് വേണ്ടി പോയതായ സമയത്ത്
ആദ്യത്തെ പോക്കല്ല ഇത്. പിന്നെ നോമ്പൊക്കെ പിടിച്ചു പോയില്ലേ മുസാ നബി അലൈഹി സ്വലാം രണ്ടാമത് തൗറാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട്? നാം പലപ്പോഴും കേട്ടതാണ്. ആ പോക്ക് പോയതായ സമയത്ത് മുസാ നബി അലൈഹി സ്വലാം ആരെയാണ് ഏൽപ്പിച്ചത്? ഹാറൂൻ അലൈഹി സ്വലാമിനെയായിരുന്നു ഏൽപ്പിച്ചത്. അങ്ങനെ ഏൽപ്പിച്ചപ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ടാണ് ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ അടുക്കിലേക്ക് മൂസ വന്നതും അവിടെ സാമിരി എന്ന് പറയുന്ന ദുഷ്ടം തോന്നിവാസം കാട്ടിയതൊക്കെ കണ്ടതും, എന്നിട്ട് താടിയും തലയും പിടിച്ചിട്ട് ഹാറൂനെ ഇടിക്കാൻ വേണ്ടിയിട്ട് മൂസ പോയ സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ സൂചനയാണ് ഇവിടെ നൽകുന്നത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം സൈനയിലേക്ക് അല്ലാഹു നിന്നിട്ട് തൂര് സൈനയിലേക്ക് അല്ലാഹു നിന്നിട്ട് വാദമനുസരിച്ചിട്ട് തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ അവരുടെ സമുദായത്തെ ഏൽപ്പിച്ചതുപോലെ മദീനക്കാരെ നിങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക് മഹാനായ നബിഗിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ താലിബിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിലൂടെ കണ്ടില്ലേ ഖിലാഫത്തിലേക്കുള്ള സൂചനയാണ് ഇന്ന് അവര് പറയാറുണ്ട്. ആര്? അബൂബക്കറിനേക്കാളും അലി ഇബ്നു അബീ താലിബിനെ മുന്തിക്കുന്നതായ വിഭാഗം പറയാറുണ്ട്. അത് അസ്ഥാനത്താണ്, അതിന് യാതൊരു തെളിവുമില്ല. കാരണം തുല്യപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല ഇത്. ഹാറൂൻ അലൈഹി സ്വലാം ആരായിരുന്നു? ഖലീഫയായിരുന്നു ഹാറൂൻ അല്ല. ഹാറൂൻ ആരാണ്? നിങ്ങൾ നേരത്തെ ഓതിക്കേട്ടതായ ആയത്തിൽ അത് ഞാൻ വിശദീകരിച്ചപ്പോൾ ഹാറൂൻ നബി അലൈഹി സ്വലാമി മൂസാ നബി അലൈഹി ചരിത്രം അല്ല പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കൊണ്ട് അവിടേക്ക് ഞാൻ നീങ്ങുന്നില്ല. പക്ഷെ അള്ളാഹു പറഞ്ഞ വാക്ക് കേൾക്കുക. മൂസാ നബി അലൈഹി സ്വലാം ആവശ്യപ്പെട്ടു രക്ഷിതാവിനോട് തൂരിസീനിൽ വെച്ചിട്ട്, രക്ഷിതാവേ ഈ ഫിറാവിന്റെ കൊട്ടാരത്തിലേക്ക് എനിക്ക് തനിച്ചു പോകാൻ പറ്റൂല, അതുകൊണ്ട് എനിക്ക് ആര് വേണം കൂടെ സഹായിയായിട്ട്? വജ്അൽലി വസീറം മിൻ അഹ്ലി ഹാറൂൻ അഖി അഷ്ദുദു ബിഹി അസ്രി, എന്റെ സുഹൃത്താവുന്ന ഹാറൂനെ ഞാൻ അദ്ദേഹത്തിന്റെ സഹായ സഹകരണത്തോടുകൂടി ആ കോർട്ടിൽ അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ ഫിറാന്റെ മുമ്പിൽ പോയിട്ട് സത്യം പറയാൻ എന്നെ അത് സഹായിച്ചേക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെയും അയച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞു, ഇസ്ഹബ് അന്ത വഅഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി ഇസ്ഹബ ഇലാ ഫിറഔന ഇന്നഹു തഗാ, നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനായ ഹാറൂനും പോവുക ഫിറഔനിലേക്ക്. ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, അവരോട് ആരോട്? ഫിറഔനോട് ലയ്യിനായ മൃദുരമായ വാക്കുകൾ പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് തൗഹീദിലേക്ക് ഈമാനിലേക്ക് നിങ്ങൾ രണ്ടുപേരും അവനെ ക്ഷണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അയക്കുകയും ഖാൽ അല്ലാഹു പറഞ്ഞു, ലാ തഖാഫ, നിങ്ങൾ ഭയപ്പെടരുത്, അവിടെ അവന്റെ കൊട്ടാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നീ മാഅകുമ അസ്മഉ വറാ, ഹാറൂനെ അല്ലാഹു നിയോഗിച്ചതായ ദൂതനായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും നിന്നിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയൂ എന്നാണ്. അപ്പോൾ ആരാണ് ഹാറൂൻ? നബിയാണ്. ആര് പറയുന്നു? അല്ലാഹു തന്നെ പറയുന്നു. അപ്പോൾ നബിയായ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ അല്ലാഹുവിന്റെ റസൂലാകുന്ന മൂസാ നബി അലൈഹി സ്വലാം താൽക്കാലികമായിട്ട് അവിടെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിച്ചതിലേക്ക് തുല്യമാക്കിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതുകൊണ്ട് ഖിലാഫത്താണ് ഉദ്ദേശിക്കുക എന്ന് പറയുന്നതിന് യാതൊരർത്ഥവുമില്ല. അത് നുബുവത്തുമായുള്ള പ്രശ്നമാണ്. അവിടെ വെറും ഉദാഹരണമായിട്ട് 50 ദിവസത്തിലേക്ക് പോയതുപോലെ ഞാൻ തൽക്കാലം 50 ദിവസത്തിലേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് പോയത്. എവിടുന്ന്? തബൂക്ക് യുദ്ധത്തിലേക്ക് റസൂൽ പോയിട്ട് മടങ്ങി വന്നപ്പോൾ 50 ദിവസമായിരുന്നു എന്ന് തബൂക്ക് യുദ്ധത്തെ കുറിച്ച് നാം സംസാരിച്ചപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ 50 ദിവസത്തിലേക്ക് മാത്രം പ്രതിനിധിയായിരുന്നു. അതിനുശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് കാര്യങ്ങൾ ഏറ്റെടുത്തത്. അപ്പോൾ എന്ന് മാത്രമല്ല, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് എങ്ങനെയാണ് ഹാറൂനെ തുല്യപ്പെടുത്തുക? മൂസാ നബി അലൈഹി സ്വലാമിനേക്കാളും മുമ്പാണ് ഹാറൂൻ മരിച്ചത്. അലി ബിൻ അബി താലിബോ മരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം കുറെ കാലം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ തുല്യത ഖിയാസ് മഅൽ ഫാരിഖ് എന്നാണ് അറബിയിൽ പറയുക, അല്ലെങ്കിൽ ഉസൂലികളുടെ ഭാഷയിൽ ഫാരിഖായ ഖിയാസ് ആണ് ഇവിടെ തുല്യപ്പെടുത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് ഷിയാക്കളുടെ ആ തത്വത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്നത് ഇതിലൂടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പിന്നൊന്ന്, ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസ് കാണുന്നു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടും റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്ത്? ആരെങ്കിലും അബൂബക്കർ സിദ്ദീഖിനേക്കാളും ഉമർ ബിൻ അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ആരെയെങ്കിലും മുന്തിച്ചെങ്കിൽ, ഇത് അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ആരെയെങ്കിലും മുന്തിച്ചെങ്കിൽ ഉമറിനെ വരെ മുന്തിക്കുകയാണെങ്കിൽ ആ മുന്തിച്ചവനെ ഖദഫിന്റെ കുറ്റവാളിയായിട്ട് ഞാൻ 80 അടിയടിക്കുമെന്ന് അലിയും പറഞ്ഞിരുന്നു ഉമറും പറഞ്ഞിരുന്നു എന്നാണ്. കദുബ് ചെയ്താൽ കദുബ് പറഞ്ഞാൽ എന്താണ് വെഞ്ചല് പറയാം. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فجلدوهم 80 جلدا ഒരാള് വ്യഭിചരിക്കാത്ത ഒരു പെണ്ണിനെ കുറിച്ച് അല്ലെങ്കിൽ പുരുഷനെ കുറിച്ച് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ട് കോർട്ടിൽ വന്നിട്ട് ആരോപണം ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ഖാളി പിടിച്ചിട്ട് അവൻ അറസ്റ്റ് ചെയ്യുക, 80 അവൻ അടിക്കുക. നാലാളെ കൊണ്ടുവന്നില്ലെങ്കിൽ, നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ലെങ്കിൽ 80 അടിയടിക്കണം. കസഫിന്റെ അടിയാണത്. അങ്ങനെ കസഫിന് ഉള്ളതായ ശിക്ഷ, ഞാൻ ശിക്ഷിച്ചിരുന്നേനെ ആരെ കുറിച്ച്? അബൂബക്കറിനേക്കാളും ആരെങ്കിലും ആരെയെങ്കിലും മുന്തിച്ചവനെ എന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു തന്നെ പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ നിന്നിട്ടെല്ലാം ഷിയാക്കളെ പോലോത്ത അല്ലെങ്കിൽ റാഫിളികളെ പോലോത്ത വിഭാഗത്തിന് മറുപടിയാണ് യഥാർത്ഥത്തിൽ അവരുടെ തത്വം. അവരുണ്ടാക്കിയ ഹദീസിലൂടെ വന്ന തത്വമാണ്. അവർക്ക് പ്രത്യേക ബുഖാരിയുണ്ട്, പ്രത്യേക മുസ്ലിമുണ്ട്. നമ്മുടെ മുസ്ലിം ബുഖാരിയും അവർ അംഗീകരിക്കില്ല, നമ്മുടെ ഹദീസും അവർ അംഗീകരിക്കില്ല. അഹ്ലു ബൈത്തിന്റെ തങ്ങന്മാരുടെ കുടുംബം എന്ന് പറഞ്ഞിട്ട് അവർ പ്രത്യേക സിൽസില ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തിനുള്ളതായ ഹദീസ് റിപ്പോർട്ട്? കള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ളതായ ഷിയാക്കളുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക വകുപ്പാണ്. അങ്ങനെയുള്ള വകുപ്പ് മുസ്ലിങ്ങളുടെ കിതാബുകളിലും മുസ്ലിങ്ങളുടെ ഗ്രന്ഥങ്ങളിലും കടന്നുകൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലിസാനുൽ മീസാൻ എന്ന ഏഴ് വാല്യമുള്ളതായ ഒരു ഗ്രന്ഥം മഹാനായ ഇന്നലെ രാത്രി നാം പരിചയപ്പെട്ടതായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥം പരിശോധിച്ചു നോക്കിയാൽ ഇസ്ലാമിലേക്ക് കയറിക്കൂടിയതായ കള്ളക്കഥകളെല്ലാം ഷിയാക്കളിലൂടെയാണ് എന്നും ഷിയാക്കളിൽ നിന്നിട്ട് ഒട്ടുമുക്കാൽ ഭാഗം കള്ളക്കഥ കഥകൾ ഉണ്ടാക്കുന്ന വിഭാഗമാണ് എന്നതും ആ ഗ്രന്ഥത്തിൽ നിന്നിട്ട് ഒറിജിനൽ അഹ്ലി സുന്നത്തുൽ ജമാഅത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ പിന്നെ ഇവിടെ ചോദിക്കാനുള്ളത്, ചില റിപ്പോർട്ടുകളിൽ കാണുന്നു, റിപ്പോർട്ടുകൾ സഹിഹാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ വെച്ചിട്ടാവട്ടെ, മദീനത്തെ പള്ളിയിൽ വെച്ചിട്ടാവട്ടെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം കേട്ടതുപോലെ, അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് സഖീഫത്ത് ബനീ സഹൈദ എന്ന സ്ഥലത്ത് വെച്ചിട്ടാവട്ടെ, ബൈഅത്ത് ചെയ്യുന്നതായ ആ സദസ്സിൽ നാം കേട്ടില്ലല്ലോ അലിയിന്റെ പേര്, നാം കേട്ടില്ലല്ലോ സുബൈറിന്റെ പേര്. എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ വരാത്തത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. അതിന് മറുപടി ബുഖാരിയിൽ തന്നെയുണ്ട്. ബുഖാരിയിൽ തന്നെ കാണാം, സഹീഹായ ഹദീസിൽ തന്നെ കാണാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് ബൈഅത്ത് ചെയ്തുകൊണ്ടിരിക്കവേ മസ്ജിദ് നബിയുടെ അടുക്കലേക്ക് അതാ വരികയാണ് അലി ഇബ്നു അബീ താലിബ്. അലി ചോദിച്ചു, അബൂബക്കർ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുജനല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനല്ലേ, എന്താണ് ബൈഅത്തിൽ താമസിച്ചു പോയത് എന്ന് ചോദിച്ചപ്പോൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ കൈകൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ്? നമുക്ക് മറുപടി എല്ലാവർക്കും അറിയാം. അലി ആരാണ്? റസൂലിന്റെ വീട്ടുകാരനാണ് അല്ലേ? മയ്യത്തവിടെ കിടക്കാണ്. ആരുടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വീട്ടുകാര് ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ നടക്കുക, മരിച്ച മയ്യത്തിന്റെ വീട്ടുകാര്, സ്വന്തം വീട്ടുകാരാണ് സുബൈറും അലിയൊക്കെ, അതേ ചോരബന്ധമുള്ളവരാണ്. അബൂബക്കറും ഉമറൊന്നും ചോരബന്ധമുള്ളവരല്ലോ, പുറത്തുനിന്നുള്ളവരാണ്, ഖുറൈശികൾ തന്നെയാണ്. പക്ഷെ റസൂലുമായി ചോരബന്ധമുള്ളവരല്ല. അപ്പോൾ ചോരബന്ധമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് മരണം നടന്നാൽ മരിച്ച കാര്യം ഒഴിവാക്കിയിട്ട് സ്വത്ത് ഓരോക്കാൻ പോക്കുണ്ടാവും. ഉദാഹരണത്തിൽ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഇല്ല, അവരാ മരണ മരിച്ച മയ്യത്തിനെ കബറടക്കുന്ന വിഷയത്തിലും ആ ദുഃഖത്തിലും മുടങ്ങിപ്പോകാനാണ് പതിവ്. അതുകൊണ്ടായതുകൊണ്ട് അലിയും സുബൈറും പറഞ്ഞ് ക്ഷമിക്കണം, ഞങ്ങളുടെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ വീട്ടിൽ നിന്നാണല്ലോ റസൂൽ പോയിട്ടുള്ളത്, ഞങ്ങൾ ആ അഹ്ലു ബൈത്തിന്റെ വീട്ടിലാണല്ലോ, അതുകൊണ്ടാണ് താമസിച്ചു പോയത് എന്ന് അവിടെ ക്ഷമ കൈകൊള്ളാൻ വേണ്ടി ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. അതിൽ നിന്നിട്ട് ഈ തത്വം പറഞ്ഞടക്കുന്നവരെന്ത്? അലിയും സുബൈറൊക്കെ യഥാർത്ഥത്തിൽ അനുകൂലിച്ചിരുന്നില്ല, അതുകൊണ്ടാണ് പിന്തിയത് എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെയുള്ള തത്വം പണ്ട് തന്നെ ഉടലെടുത്തിരുന്നു റസൂൽ അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ തന്നെ. അങ്ങനെ ഉടലെടുത്തതുകൊണ്ട് തന്നെ ബുഖാരിയിൽ മറ്റൊരു റിപ്പോർട്ടും കാണുന്നു. മഹാനായ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ വഫാത്തിന് 6 മാസം ശേഷമാണ് മരിക്കുന്നത്, വഫാത്താവുന്നത്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു ായപ്പോൾ അലിബിൻ അബി താലിബിന് പിന്നെ രാഷ്ട്രീയത്തിൽ കൈയിടുവാനും ലോകത്തിൽ ചിന്തിക്കുവാനും രംഗത്തിറങ്ങുവാനുമുള്ളതായ ആ ചുറ്റുപാട് തുറന്നു കിട്ടിയപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് പോയിട്ട് നിങ്ങളോട് ബൈഅത്ത് ചെയ്തതിൽ വലിയ വല്ല കലർപ്പുമുണ്ട് എന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, ആ തെറ്റിദ്ധാരണ ഞാൻ നീക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, നിങ്ങൾ മദീനത്തെ പള്ളിയുടെ മെമ്പർ എനിക്ക് കയറാൻ അനുവദിച്ചു തരുമോ എന്ന് ചോദിക്കുകയും അതെ ഞാൻ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അബൂബക്കർ അലിയെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മരണശേഷം അബൂബക്കർ സിദ്ദീഖിന്റെ സന്നിധിയിൽ വെച്ചിട്ട് അലി മെമ്പറിന്റെ മീതെ കയറിയും കൊണ്ട് അബൂബക്കർ സിദ്ദീഖാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഇത് ഖിലാഫത്തിന് അധികാരസ്ഥൻ എന്ന് അവിടെ നിന്ന് സ്ഥാപിക്കുകയും ഞാൻ പണ്ട് തന്നെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അതിൽ യാതൊരു കളങ്കവും ഇല്ല, എനിക്ക് ഭിന്നാഭിപ്രായമില്ല എന്ന് അവിടെ നിന്ന് സമ്മതിച്ചതുമായ സംഭവവും ബുഖാരിയിൽ തന്നെ കാണുന്നു. അപ്പോൾ ഇതിനൊന്നും ഇങ്ങനെയുള്ളതായ എക്കുശക്കിനോ സംശയങ്ങൾക്കോ ഒറിജിനൽ അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നത് നാം വളരെ ശക്തിയോടുകൂടി മനസ്സിലാക്കി വെച്ചിരിക്കേണ്ടതുണ്ട്. നമുക്കതിൽ സംശയമില്ലെങ്കിലും ഈ സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗം ഇന്ന് ലോകത്തിൽ വ്യാപകമാണ്. ഓരോ വീടുകളിലും അവരുടെ പുസ്തകങ്ങളിലും ആ പുസ്തകങ്ങളും അവരുടെ നോട്ടീസുകളും അവരുടെ പ്രചരണങ്ങളും ഇന്ന് എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കേരളത്തിലും അതുണ്ട് എന്നതുകൂടി നാം ഖേദകരമെന്ന് പറയട്ടെ, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സംഭവം ബുഖാരിയിലും മുസ്ലിമിലുമാണ് കേട്ടോ. ഇത് ലാസ്റ്റ് പറഞ്ഞ സംഭവം അബു ഉമർ മഹത്താവ് അബു അലി ബിൻ അബി താലിബ് വന്നിട്ട് പ്രസംഗിച്ച സംഭവം ബുഖാരിയിലുമുണ്ട് മുസ്ലിമിലുമുണ്ട് എന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നെയാണ് ഖലീഫയാവേണ്ടതെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് മറ്റുള്ളവരും പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് സഹീഹ് ഹദീസിൽ തന്നെ കാണുന്നു. അൻസാരികളും പലരും പ്രസംഗിക്കാൻ ചാൻസ് ആവശ്യപ്പെട്ടിട്ട് എല്ലാവരും നേതാക്കൾ പ്രസംഗിക്കേണ്ടി വരുമല്ലോ ഇത്തരം കാര്യങ്ങളിൽ, അങ്ങനെ നേതാക്കൾ നിന്നിട്ട് പലരും പ്രസംഗിച്ചിട്ട് ഇരിക്കുകയാണ്. അതിൽപ്പെട്ട ആളാണ് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖ് തന്നെയാണ് ആവേണ്ടത് എന്ന് സ്ഥാപിച്ചു കൊടുത്ത് എന്നിട്ടത് ജസാക്കല്ലാഹു ഖൈറ, നിങ്ങൾ മുഹാജിറീങ്ങളെ ബഹുമാനിച്ചതിന് നിങ്ങൾക്ക് നന്ദി എന്ന് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞതായിട്ട് സഹീഹ് ഹദീസിൽ കാണുന്നു. സയ്യിദ് ഇബ്നു സാബിത് പറഞ്ഞതായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ മുഹാജിറാണ്, അബൂബക്കർ സിദ്ദീഖ് മുഹാജിറാണ്, നാം അൻസാരികളായിരുന്നു, അതുകൊണ്ട് മുഹാജിറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ശേഷം മുഹാജിറായ അബൂബക്കറാണ് ഖലീഫയാവേണ്ടത്, നമുക്ക് അദ്ദേഹത്തിന്റെ അൻസാരികളാവാമെന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ജസാക്കല്ലാഹു ഖൈറാ എന്ന് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മദീനത്തെ പള്ളിയിൽ നിന്ന് പറഞ്ഞതായിട്ട് സഹീഹായ ഹദീസിൽ കാണുന്നു. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇപ്പോൾ ഖിലാഫത്ത് ഏറ്റെടുത്തു എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഏറ്റെടുത്തതിന്റെ ശേഷം ആദ്യമായിട്ട് ചെയ്തതായ സംഗതി എന്തായിരുന്നു? തുറച്ചു കാണുന്ന പ്രവർത്തനം, അത് അള്ളാഹു റസൂലും ഇരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പട്ടാളത്തെ തയ്യാർ ചെയ്തിട്ടുണ്ട്. ആ പട്ടാളമാരുടെ പട്ടാളമാണ് ഉസാമത്ത് ബിനു സെയ്ദ് ഹിബ്ബു ബിനു ഹിബ്ബി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹ കഷ്ണത്തിന്റെ മകനാകുന്ന കഷ്ണം, അതാണ് സയ്യിദ് ബിനു ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. പതിനെട്ടുകാരനായ ഉസാമയുടെ നേതൃത്വത്തിലായിരുന്നു നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകരം ചോദിക്കാൻ വേണ്ടി റോമൻ ചക്രവർത്തിയുടെ പിന്നിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ആർക്ക് പകരം ചോദിക്കാൻ? ഇസ്ലാമിന് വേണ്ടി, അന്തസ്സിന് വേണ്ടി, അഭിമാനത്തിന് വേണ്ടി, മുസ്ലിങ്ങൾക്കിടെ ഓരോ തുള്ളിച്ചോരയ്ക്ക് വേണ്ടി മുസ്ലിങ്ങൾ പകരം ചോദിക്കേണ്ടവരാണ്. അതിൽ ഏറ്റവും അർഹനായിട്ടുള്ളത് പകരം ചോദിക്കാൻ ആദ്യമായിട്ട് പതാക പിടിച്ചതായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. എവിടെ വെച്ചിട്ട്? റോമൻ ചക്രവർത്തിമാരെ വധിച്ചതായ മഹാ നേതാക്കൾ ഉണ്ട് ഇതിനു മുമ്പ്, ഈ സംഭവത്തിന് മുമ്പായിട്ട് ഹിജ്റയുടെ എട്ടാമത്തെ വർഷത്തിൽ സംഭവിച്ചതാണ് മുഅ്ത്തത് യുദ്ധം. നിങ്ങൾ കേട്ട് പരിചയമുണ്ട്. ഈ മുഅ്ത്തത് യുദ്ധത്തിലായിരുന്നു യഥാർത്ഥത്തിൽ അള്ളാഹു റസൂലിന്റെ പോറ്റുമകനായിട്ട് ആദ്യ കാലഘട്ടത്തിൽ അറിഞ്ഞിരുന്നതായ ശേഷം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിബ്ബായിട്ട് സ്നേഹത്തിന്റെ കഷ്ണമായിട്ട് ലോകം പരിചയപ്പെട്ടതായ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. ആ സയ്യിദിന്റെ മകനാണ് ആര്? ഉസാമ ഇബ്നു സയ്യിദ്. ആ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു മുഅ്ത്തത് യുദ്ധത്തിൽ ആദ്യമായിട്ട് പതാക പിടിച്ചതായ കമാൻഡർ, അവിടെ വെച്ചിട്ട് വധിക്കപ്പെട്ടവരും. അങ്ങനെ ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് എന്തെന്നില്ലാത്ത കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. ആ യുദ്ധം ചെയ്തിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടതുപോലെ ഹൃദയം റാഹത്തായിട്ടില്ല, ഹൃദയം സമാധാനിച്ചിട്ടില്ല. ആ സമാധാനം കൈകൊള്ളാൻ വേണ്ടിയും മുസ്ലിങ്ങൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, മുസ്ലിങ്ങളിൽ ആയുധശേഷിയുണ്ട്, മുസ്ലിങ്ങൾക്ക് കഴിവുണ്ട്, മുസ്ലിങ്ങൾ ഒരു രാഷ്ട്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രാഷ്ട്രം വ്യാപകമാണ് ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ, അത് വ്യാപകമാവുക തന്നെ ചെയ്യും എന്നത് റോമൻ ചക്രവർത്തിയെയും അതുപോലത്തെ ചക്രവർത്തിമാരെയും ലോകത്തിൽ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ പട്ടാളത്തെ തെരഞ്ഞെടുത്തിരുന്നത്. ആര്? മഹാന നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തതായ പട്ടാളത്തിൽ നേതൃത്വം വഹിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് ആരെയാണ്? ഉസാമയെയാണ്. ജമാദുൽ ഊല മാസത്തിൽ ക്രിസ്താബ്ദം 629 ഏഴാം മാസത്തിൽ, ക്രിസ്താബ്ദം ഏഴാം മാസത്തിൽ ആണ് മുഅ്ത്തത് യുദ്ധം എന്ന് പറയുന്ന യുദ്ധം സംഭവിച്ചിരുന്നത്. ആ യുദ്ധം സംഭവിക്കാനുള്ള കാരണം റോമൻ ചക്രവർത്തിമാരുടെ കീഴുള്ളതായ രാഷ്ട്രത്തിലേക്ക് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എഴുത്തുമായിട്ട് നബിയുടെ പ്രതിനിധിയായ ഹാരിസ് ഇബ്നു ഉമൈർ അൽ അസ്ദി റളിയല്ലാഹു തആല അൻഹു പോവുകയുണ്ടായി. അദ്ദേഹം അവിടെ എത്തിയപ്പോൾ റോമൻ ചക്രവർത്തിമാരുടെ കീഴിലുള്ളതായ ഷർഹബീൽ ഇബ്നുൽ ഖസ്സാൻ എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹത്തിന് കഴുത്ത് ബന്ധത്തിന് കാലും കൈക്കും കെട്ടിയിട്ടിട്ട് കഴുത്ത് മുറിച്ചിട്ട് കൊന്നുകളഞ്ഞു എന്നാണ്. കത്ത് കൊണ്ടുകൊടുക്കാൻ പോയപ്പോൾ ആദ്യം കൈ പിടിച്ച് കെട്ടടോ എന്ന് പറഞ്ഞു, കാല് പിടിച്ച് കെട്ടടോ എന്ന് പറഞ്ഞു, എന്നിട്ട് വെട്ടടോ എന്നും പറഞ്ഞു. അങ്ങനെ പ്രതിനിധിയെ, അംബാസഡറെ അല്ലെങ്കിൽ അയക്കപ്പെടുന്ന വ്യക്തിയെ കൊല്ലപ്പെടുക എന്നുള്ളത് ലോക ചരിത്രത്തിൽ പണ്ട് തന്നെ കേളികേട്ടതായ കുറ്റമാണ്. എല്ലാവരും അത് വൻ കുറ്റമാണെന്ന് അംഗീകരിക്കാറുള്ളതാണ്. അങ്ങനെയുള്ള കുറ്റം ചെയ്തതുകൊണ്ട് തന്നെ അതിന് പകരം ചോദിക്കാൻ വേണ്ടി നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പട്ടാളത്തെ തയ്യാർ ചെയ്തിരുന്നു. നബിയുടെ ജീവിതകാലഘട്ടത്തിൽ അഥവാ ഹിജ്റയുടെ എട്ടാമത്തെ വർഷത്തിൽ ജമാദുൽ അവ്വൽ മാസത്തിൽ, ജമാദുൽ അവ്വൽ, ജമാദുൽ ആഖർ, റജബ്, ശഅബാൻ, റമളാൻ മാസത്തിലാണ് മക്ക റിപ്പബ്ലിക് ഉണ്ടാകുന്നത്. അതേ കൊല്ലത്തിലുള്ള റമളാനിലാണ് മക്ക റിപ്പബ്ലിക്. മക്ക റിപ്പബ്ലിക്കിന് മുമ്പാണ് ഈ യുദ്ധം. പക്ഷേ ഈ യുദ്ധത്തിന് ഒരു പ്രത്യേക രൂപമുണ്ട്, പ്രത്യേക ഇത് സ്വഭാവമുണ്ട്. അതെന്താണ്? മുസ്ലിങ്ങൾ ചെയ്ത യുദ്ധങ്ങളിൽ ഇത്രയും വലിയ യുദ്ധം, ഈ രൂപത്തിലുള്ള യുദ്ധം വേറെ ചെയ്തിട്ടേ ഇല്ല. റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ സഹാബാക്കൾ ചെയ്ത യുദ്ധമാവട്ടെ, നബി പങ്കെടുത്ത യുദ്ധമാവട്ടെ, ഏത് യുദ്ധം പരിശോധിച്ചു നോക്കിയാലും ശത്രുക്കളുടെ എണ്ണം 200,000 എത്തിയിട്ടില്ല. 200,000 ശത്രുക്കളുടെ എണ്ണം എത്തുന്നത് അത് ഈ യുദ്ധത്തിൽ മാത്രമായിരുന്നു. തബൂക്ക് യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മൗലവി സാഹിബേ, നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷെ അവർ പോരാടാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്നത് ഒരു 40,000 പേരോട് മാത്രമായിരുന്നു. അവിടെ വേണ്ടത്ര പോരാട്ടം തന്നെ ഉണ്ടായിട്ടില്ല തന്നെ. അവർ വിജയത്തോടുകൂടി അവരുടെ തല പൊക്കിയും കൊണ്ട് മടങ്ങി വരാൻ സാധിക്കുകയും ചെയ്തു കേട്ടുകഴിഞ്ഞതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്താണ്? 200,000 യുദ്ധം ചെയ്യുകയാണ്, യുദ്ധം നടക്കുകയാണ്. മറ്റിടങ്ങളിൽ നിന്നും യുദ്ധം നടന്നിട്ടില്ല ഇത്ര വലിയ സംഖ്യയോട്. 200,000, 100,000 റോമൻകാര്, 100,000 അറബികൾ. അറബികൾ ആരാണ്? റോമൻ ചക്രവർത്തിയുടെ കീഴിലുള്ളതായ നാട്ടുകാരിലുള്ള അറബികൾ. റോമൻ ചക്രവർത്തിമാരെ കീഴടക്കിയതായ സിറിയയും അതിന്റെ പരിസരമുള്ളതായ നാട്ടുകാരാകുന്ന അറബികൾ 100,000 പട്ടാളം, 100,000 റോമൻകാര് തന്നെ. അങ്ങനെ 200,000 മല്ലിടേണ്ടി വന്നതായ ഒരു അവസ്ഥയായിരുന്നു ഈ യുദ്ധത്തിൽ. അതുകൊണ്ട് ഈ യുദ്ധത്തിന് മറ്റ് യുദ്ധങ്ങളെക്കാൾ ഒരു പ്രത്യേക രൂപമുണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. ഞാൻ എന്നാൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വെച്ചിട്ട് യുദ്ധത്തിന് വേണ്ടി പോകാൻ പ്ലാനിട്ടപ്പോൾ, തയ്യാർ ചെയ്തപ്പോൾ, പട്ടാളത്തെ തയ്യാർ ചെയ്തപ്പോൾ നബിയുടെ വെച്ചിട്ട് പറയുകയുണ്ടായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബുഖാരിയിലും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം മിക്ക ഗ്രന്ഥങ്ങളിലും സ്ഥലം പിടിച്ചതായ ഹദീസാണ്. ആദ്യമായിട്ട് പതാക പിടിക്കട്ടെ, കമാൻഡർ ആവട്ടെ, അദ്ദേഹം എന്നീ രൂപത്തിൽ പതാക പിടിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന് മുസീബത്തുണ്ടായാൽ അഥവാ ഷഹീദായാൽ എന്നർത്ഥം. ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് മദീനത്തിലെ ജൂതൻ. ആ ജൂതന്റെ പേരാണ് നുഅ്മാൻ ഇബ്നു ഫൻഹസ് എന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവന് തൗറാത്തൊക്കെ പരിചയമുണ്ട്. അവൻ ഇത് കേട്ട ഉടനെ തന്നെ പറഞ്ഞു, മുഹമ്മദേ, നിങ്ങളിങ്ങനെ രണ്ടു മൂന്നാളെ മാത്രം പറഞ്ഞാൽ പോരാ, ധാരാളം ആൾക്കാരെ പറയുക. നിങ്ങൾ നബിയാണെങ്കിൽ പറയുന്ന ആളൊക്കെ തലപോകും. എന്താണത്? പണ്ടൊക്കെ നബിമാരുടെ സ്ഥിതി അങ്ങനെയാണ്, ഞങ്ങൾ തൗറാത്തിൽ കണ്ട് പരിചയമുണ്ട്. എന്ത്? നബിമാർ വല്ലവരെയും യുദ്ധത്തിന് വേണ്ടി അയക്കുമ്പോൾ ആൾക്കാരുടെ പേര് പറഞ്ഞാൽ ആ പേര് പറഞ്ഞ ആൾ മടങ്ങി വരാറില്ല. അത് നബിമാരുടെ സ്വഭാവമാണ്. അപ്പോൾ നിങ്ങൾ നബിയാണെങ്കിൽ കുറെ ആൾക്കാർ അങ്ങോട്ട് മരിക്കട്ടെ, അതുകൊണ്ട് നൂറാളെ പേര് അങ്ങോട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞോലോ. ആര്? ആ ജൂതൻ അവിടെ വെച്ചിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എടുക്കൽ നിന്നിട്ട് പെട്ടെന്ന് സെയ്ദിന്റെ എടുക്കൽ പോയി എന്നാണ്. സെയ്ദിനോട് പറഞ്ഞു, ഞാൻ കിതാബ് തൗറാത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു നബി നബിയാണെങ്കിൽ നബിയാണ് എന്നതിലേക്കുള്ള തെളിവ് അദ്ദേഹം യുദ്ധത്തിന് അദ്ദേഹത്തിന്റെ പട്ടാളത്തെ അയക്കുമ്പോൾ ഇന്നാളെ പതാക പിടിക്കട്ടെ എന്ന് പേര് പറഞ്ഞാൽ ആ പേര് പറഞ്ഞ വ്യക്തി മടങ്ങി വരലില്ല. അതുകൊണ്ട് നിങ്ങളുടെ നബി നബിയാണെങ്കിൽ നിങ്ങൾ മരിക്കുകയായിരിക്കും ചെയ്യുക, നിങ്ങൾ മടങ്ങി വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ വേര് പറഞ്ഞു, എടോ വല്ല സംശയമുണ്ടോ അദ്ദേഹം നബിയാണ് എന്നതിൽ? അള്ളാഹുവിന്റെ റസൂൽ റസൂലാണ് എന്നുള്ള വിശ്വാസമില്ലെങ്കിൽ ഞങ്ങൾ തലയെടുക്കാൻ പോകോ വിഡ്ഡി എന്ന് ചോദിച്ചിട്ട് അവനെ മടക്കി അയച്ചു എന്നാണ് മഹാനായ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു
അങ്ങനെ റസൂൽ പറയുന്നു സഹാബാക്കളോട്, നിങ്ങൾ റസൂൽ സഹാബാക്കൾ 3000 പേരാക്കുകയാണ്, ഇവിടെ നിന്ന് ആനയിച്ചുകൊണ്ട് റസൂല് സിനിയത്തുൽ വദാവിലേക്ക് നടക്കുകയാണ്. സിനിയത്തുൽ വദാ അറിയുമല്ലോ, സുൽത്താന റോഡിന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അവിടെ വരെ പോയി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഉപദേശങ്ങൾ നൽകുകയാണ്. മിക്ക കാര്യങ്ങളും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബുഖാരിയിൽ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് പട്ടാളത്തിന് അവിടെ വെച്ചിട്ട് ഉപദേശം നൽകുകയാണ്. റസൂല് പറയുന്നു, അള്ളാഹുന്റെ നാമം കൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അള്ളാഹുന്റെ മാർഗത്തിൽ മാത്രമായിരിക്കണം നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടിയല്ല, ലോകമാന്യത്തിന് വേണ്ടിയല്ല. ഒമൻ കഫറബില്ല, അള്ളാഹിനോട് അള്ളാഹു സുബ്ഹാനഹു വതആലാനെ എതിർത്ത മത്സരിച്ചതായ സത്യനിഷേധികളോട് മാത്രമേ നിങ്ങൾ യുദ്ധം ചെയ്യാവൂ. ലാ തഗ്ദിറു, നിങ്ങൾ വഞ്ചിക്കരുത്. വലാ തുഗയ്യിറു, വലാ തഖ്തുലു വലീദ, വലാ മർവലാ വലംറാ വലാ കബീറൻ ഫാനിയ, നിങ്ങൾ സ്ത്രീകളെ വധിക്കരുത്, വയസ്സും പ്രായവുമുള്ളവരെ നിങ്ങൾ വധിക്കരുത്, വീട്ടിലുള്ളവരെ വീട്ടിലിരിക്കുന്നതായ കുട്ടികളെ നിങ്ങൾ വധിക്കരുത്. അതേപോലെ തന്നെ സൗമഹത്തിലും ആരാധനാലയങ്ങളിൽ നിന്നുകൊണ്ട് ആരാധിക്കുന്നതായ ക്രിസ്ത്യാനികളാവട്ടെ ജൂതന്മാരാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല, ആരാധിക്കുന്നവരെയും നിങ്ങൾ വധിക്കരുത്. നിങ്ങൾ പഴവർഗ്ഗങ്ങളെയോ കൃഷികളെയോ നശിപ്പിക്കരുത്, നിങ്ങൾ വീടുകളെ തകർക്കരുത്. എന്ത് നിയമമാണ് അള്ളാഹുവിന്റെ ദീനിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി നൽകുന്നത്. ഇന്നൊക്കെ യുദ്ധം നടന്നാൽ എന്താ സംഭവിക്കുക? ഒന്നാം ലോകമഹായുദ്ധത്തിൽ, രണ്ടാം ലോകമഹായുദ്ധത്തിൽ പോകട്ടെ, റഷ്യൻ രാഷ്ട്രങ്ങൾ മുസ്ലിങ്ങളുടെ കീഴിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളെ കീഴടക്കിയതായ കാലഘട്ടത്തിൽ എത്ര മില്യൺ തലകളാണ് അറിയപ്പെട്ടത്. അവരുടെ തത്വം തന്നെ എന്തായിരുന്നു? ലോകത്തിൽ നിന്നിട്ട് മൂന്ന് ഭാഗത്തിൽ നിന്നിട്ട് രണ്ട് ഭാഗത്ത് നശിച്ചിട്ട് ഒരു വിഭാഗം മാത്രം ശേഷിക്കുകയാണെങ്കിൽ അത് കമ്മ്യൂണിസത്തിന്റെ പേരിലാണെങ്കിൽ അതാണ് ഉത്തമമെന്നാണ്. നശീകരണം മാത്രമാണ് ഇവിടെ പുരോഗതി പ്രാപിക്കാൻ വേണ്ടിയെന്ന് പറയുന്ന വിഭാഗത്തിന്റെ പിന്നിലുള്ളതായ തത്വവും ലക്ഷ്യവും അതാണ് ലോകം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ആ നിലക്കുള്ളതായ യുദ്ധം ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല, ഇസ്ലാം കാണിച്ചിട്ടേ ഇല്ല, ഇസ്ലാം നശീകരണം ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ ചെയ്ത കൂട്ടത്തിൽ ഒരു ബോംബിട്ട എത്ര വീട് തകർന്നു, എത്ര ജനങ്ങൾ തകർന്നു. റസൂൽ പറയുകയാണ്, വീട് തകർത്തരുത് എന്നാണ്, വീട് വരെ തകർത്തരുത് എന്നാണ് റസൂൽ പറയുന്നത്. ഈ പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ മഖാദിയിൽ കാണാം. അങ്ങനെ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങുകയാണ്, സഹാബാക്കളോട് നിന്നിട്ട് ഓരോ വ്യക്തികളോടും വിടവാങ്ങുകയാണ്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു റവാഹ റസൂലിനോട് വിടവാങ്ങിയപ്പോൾ കരഞ്ഞു എന്നാണ്. അബ്ദുല്ലാഹിബ്നു റവാഹ റസൂല് തലേണി പറഞ്ഞ ആളുകളുണ്ട്, സെയ്ദ് ഇബ്നു ഹാരിസ പതാക പിടിക്കട്ടെ, പിന്നെ ജാഫർ നബി താലിബ് പതാക പിടിക്കട്ടെ, അദ്ദേഹവും ഷഹീദാവുകയാണെങ്കിൽ പിന്നെ അബ്ദുല്ലാഹിബ്നു റവാഹ പതാക പിടിക്കട്ടെ എന്നാണ്. അങ്ങനെ പതാക പിടിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഇനത്തിൽപ്പെട്ട ആളാണ് ആര്? കൂട്ടത്തിൽപ്പെട്ട ആളാണ് ആര്? അബ്ദുല്ലാഹിബ്നു റവാഹ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് സനീയയിൽ വെച്ചിട്ട് ജംഗ്ഷനിൽ വെച്ചിട്ട് വിടവാങ്ങുന്നതായ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു റവാഹ അവിടെ വെച്ചിട്ട് കഴിയുകയുണ്ടായി. സഹാബാക്കൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ കഴിയുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിപ്പോൾ പോകുന്നൊരു പക്ഷേ പരലോകത്തിലേക്കായിരിക്കും, അള്ളാഹിന്റെ അടുക്കലേക്കായിരിക്കും പോകലും മെരിക്കലും ജീവന ബലിയർപ്പിക്കലൊക്കെ വളരെ നിസ്സാര കാര്യമാണ്, പക്ഷേ അള്ളാഹു റസൂലത്തുള്ള വായു ശർഫാക്കപ്പെട്ട വായിൽ നിന്നിട്ട് ഞാൻ ഒരു ആയത്ത് കേട്ടത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അല്ലയോ ലോകമേ, മനുഷ്യരാശിയെ, നിങ്ങളെല്ലാവരും നരകത്തിന്റെ മീത് കടക്കേണ്ടി വരും, നടക്കേണ്ടി വരും, വിട്ടുകടക്കേണ്ടി വരും. അത് അള്ളാഹുവിന്റെ ദാസിന്റെ മേലിൽ അവൻ തീരുമാനിച്ച വാജിബായ നിർബന്ധമായ ഒരു കടമയാണ്. നിങ്ങളിൽ നിന്നിട്ട് ആരും തന്നെ നരകം കാണാതെ രക്ഷപ്പെടാൻ സാധിക്കുന്നതല്ല. സ്വർഗപ്പുള്ളിയായിരുന്നാലും ശരി, സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നരകത്തിന്റെ മീതെയുള്ള പാലമാകുന്ന സിറാത്തിൽ കൂടി വിട്ടുകടക്കേണ്ടതുണ്ട്. ആ ഹാളിക്കത്തും നരകം കാണേണ്ടതുണ്ട്. അതിന്റെ ചൂടിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും അനുഭവിക്കേണ്ടതുണ്ട്. ഈ വാക്ക് ഞാൻ ആലോചിച്ചിട്ടാണ് ആ വാക്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും പെടുത്തിയിരിക്കവേ, എന്നെ പോലോത്തവരെല്ലാം നിർബന്ധമായി പെടുമല്ലോ എന്നത് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ പോയിട്ട് മരിച്ചു കഴിഞ്ഞാൽ പരലോകത്തിലേക്ക് വേണ്ടി ആ നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കൂടുതൽ മാർഗങ്ങളൊന്നും ഞാൻ തയ്യാർ ചെയ്തിട്ടില്ലല്ലോ എന്നതിലാണ് എനിക്ക് ദുഃഖമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം
അദ്ദേഹം കരയാറുണ്ടായിരുന്നത്. അപ്പോൾ സഹബാക്കൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, പ്രത്യേകിച്ച് കുടുംബക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ വിഷമിക്കുമല്ലോ. അവർ പറഞ്ഞു, അല്ലയോ അബ്ദല്ലാ, നിങ്ങളത് പറയരുത്, അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് നല്ല വിജയം നൽകിയിട്ട് നിങ്ങളെല്ലാവരെയും മടക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ മടങ്ങാനൊന്നും ആഗ്രഹം വെച്ചിട്ടല്ല കൂട്ടരെ ഞാൻ കരഞ്ഞത്, ലാക്കിന്നനി അസ്അലുർ റഹ്മാന മൗഫിറത്തൻ വളർബത്തൻ ദാത ഫദറിൻ തഖദിഫു സബദ ഔ തഅനതൻ ബിയദൈ ഹറാന മുജ്ഹിദതൻ ബിഹർബത്തിൻ തുംഫിദുൽ തംഫുദുൽ അഹ്ഷാ വൽ കബിദ. ഞാൻ ആഗ്രഹിക്കുന്നത് ശത്രുവിന്റെ വെട്ടാണ്, ശത്രുവിന്റെ വാളുകൊണ്ടുള്ള വെട്ടാവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവന്റെ കയ്യിലുള്ളതായ ആയുധം കൊണ്ടുള്ളതായ ഹർബത്ത് കൊണ്ടുള്ളതായ വെട്ടാവട്ടെ, ഏത് വെട്ടാണെങ്കിലും എന്റെ കരൾ പുറത്തു പോകട്ടെ, എന്റെ ശരീരം എന്റെ ആമാശയം പുറത്തു പോകട്ടെ, ഏത് രൂപത്തിലായിരുന്നാലും വിരോധമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു എനിക്ക് മാഫ് ചെയ്യട്ടെ ആ വെട്ടിലൂടെ, ഇസ്ലാമിന് വേണ്ടി വെട്ടുകൊണ്ടിട്ട്, ഇസ്ലാമിന് വേണ്ടി കരൾ മുറിച്ചു കൊടുത്തിട്ട്, ഇസ്ലാമിന് വേണ്ടി ആമാശയത്തെ പുറത്തു തള്ളിയിട്ട് ഞാൻ അതിലൂടെ മൗദ്റത്ത് സമ്പാദിക്കട്ടെ എന്നതാണ് എന്റെ ഉദ്ദേശം. അതിലൂടെയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതായ ആയത്തിൽ ഉൾക്കൊള്ളുന്നതായ നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടിയേക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ അവിടെ നിന്ന് പാടിയിരുന്നത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹത്താ യുഖാല ഇദാ മറു അലാ ജദതി അർശദഹുല്ലാഹു മിൻ ഖാദിൻ വമിൻ റുഷ വമൻ ഖദ് റശദാ. ഞാൻ മരിച്ച ശേഷം എന്റെ അവർ ജനങ്ങൾ കണ്ടാൽ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ഇസ്ലാമിന് വേണ്ടി പോരാടി മരിച്ച ഇദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ എന്നതാണ് എന്റെ ആഗ്രഹം. അങ്ങനെ മരിച്ച ആളാണെന്ന് അഭിമാനിക്കാൻ വേണ്ടിയല്ല, ജനങ്ങൾ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഷഹീദായ ഒരു വ്യക്തി എന്ന സിഫത്ത് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹമാണ് എനിക്കുള്ളത് എന്നായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു പാടിയിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ കവിയാണ് എന്നതുകൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിയാണെന്നും പറയാം, പക്ഷേ സ്പെഷ്യൽ കവി റസൂലുള്ളാഹി ഹസ്സാൻ തന്നെയാണ്. സഹാബാക്കൾ ഷാമിൽ അവർ യുദ്ധം ചെയ്തതായ സ്ഥലത്തിന്റെ അതിർത്തിയിലേക്ക് എത്തുന്നു. ആ നാടുള്ള ബൽഖ ഒരു കുറച്ച് മുമ്പ് ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ എത്തിയിട്ട് സിഎഡിമാരയക്കുന്നു. സിഎഡിമാർ റിപ്പോർട്ട് കൊണ്ടുവരികയാണ്, ശത്രുക്കളുടെ പട്ടാളത്തിന്റെ എണ്ണം 200,000 എന്നത്. അവർ മുമ്പ് അതറിഞ്ഞിട്ടില്ല, മദീനയിൽ നിന്നിട്ട് ഈ വിവരം അവർക്കില്ല. ഇത് കേട്ടപ്പോൾ അവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ഒരു സംഖ്യയോട് യുദ്ധം ചെയ്തിട്ടില്ല. ഒരു കൂട്ടത്തോട്, ഒരു പട്ടാളത്തോട്, ഒരു സൈന്യത്തോട് 200,000 മുമ്പിൽ മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഇതുവരെ യുദ്ധം ചെയ്തിട്ടില്ല. റസൂല് കൂടെ ഇല്ലതാനും ഇപ്പോൾ റസൂല് കൂടെ ഇല്ലതാനും. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ അവിടെ വെച്ചിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അവിടെ നിന്ന് മജ്ലിസ് കമ്മിറ്റി ഒരുമിച്ച് കൂട്ടി, അവരുടെ നേതാക്കൾ ഒരുമിച്ച് കൂടുന്നു, പട്ടാളത്തിലുള്ള നേതാക്കന്മാർ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് 2 ദിവസം അവിടെ ചർച്ച നടന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ 2 ദിവസം ആ സ്ഥലത്ത് ഷാമിന്റെ അതിർത്തിയിൽ ഒരുമിച്ച് കൂടിയ ശേഷം അവർ അവസാനം അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായത്തിലേക്കാണ് മടങ്ങിയത്. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു സമ്മേളനം ആരംഭിച്ചയിടം മുതൽക്ക് തന്നെ പറയാറുണ്ടായിരുന്നത്, നാം ഇവിടെ വന്നിട്ടുള്ളത് ഒരു യുദ്ധത്തിന് വേണ്ടിയാണ്. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് യുദ്ധവേളയിൽ 2 എണ്ണമാണ്, നിങ്ങൾ യുദ്ധവേളയിൽ ശത്രുക്കൾ എണ്ണം എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടേയില്ല, അവരുടെ ആയുധങ്ങൾ എത്രയാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടേയില്ല, അവരെ കുറിച്ച് പഠിക്കാൻ തന്നെ പറഞ്ഞിട്ടില്ല, അവരെത്രയും ആകട്ടെ അത് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അവര് പിണ്ടികളെ പോലെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആണെങ്കിൽ. അതുകൊണ്ട് നമുക്ക് നോക്കാനുള്ളത് നാം അവരോട് യുദ്ധം ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള ഈമാൻ കൊണ്ടാണ്, വിശ്വാസം കൊണ്ടാണ്, അഖീദ കൊണ്ടാണ്, മതം കൊണ്ടാണ്, ഇസ്ലാം കൊണ്ടാണ്. നമ്മുടെ കൂടെ ഇതുള്ള കാലത്തോളം അവരുടെ എണ്ണം എത്രയാണെന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇമ്മാൽ രണ്ടാലൊരു നന്മയാണ് നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, ഒന്നിരിക്കലോ വിജയം അല്ലെങ്കിൽ ഷഹാദത്ത്, ഒന്നിരിക്കലോ വിജയം അല്ലെങ്കിൽ ഷഹീദായി മരിക്കാനുള്ള ചാൻസ്. അതുകൊണ്ട് ഈ രണ്ടാലൊന്ന് നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല എന്നായിരുന്നു. ഏത് അവർ 200,000 എന്നതൊന്നും പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല എന്നായിരുന്നു ആരുടെ അഭിപ്രായം? അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായം. 2 ദിവസം സഹാബാക്കളുടെ നേതാക്കളിൽ നിന്നിട്ട് നേതാക്കൾ ചർച്ച ചെയ്തിട്ട് അബ്ദുല്ലാഹിബ്നു റവാഹയുടെ അഭിപ്രായത്തിലേക്കാണ് എത്തിയത്. എന്ത്? അവർ ചർച്ച ചെയ്ത വിഷയത്തിൽപ്പെട്ടതായിരുന്നു റസൂലിന് വിവരം കൊടുക്കാം, യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് റസൂലിന് വിവരം കൊടുക്കാം. എന്ത്? പുതിയ സഹായത്തെ അയച്ചേരാൻ വേണ്ടി 3000 പോരാമെന്ന് പറയാം എന്നൊക്കെയായിരുന്നു അവർ ആദ്യം ചർച്ച ചെയ്തിരുന്നത്. പിന്നെ അവർ തീരുമാനിച്ചു, വേണ്ട, അള്ളാഹു റസൂല് എല്ലാം നമ്മെ നിർണയിച്ചുകൊണ്ട് അയച്ചിരിക്കവേ അത്തരം കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ചെന്നാണ്. അങ്ങനെ 3000 പേര് 200,000 നേരിടുകയാണ്. 2,00,000 പേര്, നിങ്ങൾ ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ 100,000 പോവട്ടെ, 1,000 ഉണ്ടെന്ന് കേട്ടാൽ നാം 100,000 ആയിരുന്നാലും ഓടല, നാം 100,000 ആയിരുന്നാൽ അവരായിരമാണെന്ന് കേട്ടാ ഓടലാണ്. അങ്ങനെയാണ് ഇന്നത്തെ മുസ്ലിങ്ങളുടെ സ്ഥിതി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷേ ഈ മാലിക കാറ്റങ്ങട്ട് അടിച്ചു വീശിയാൽ അവിടെ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്നതാണ് അവർ മനസ്സിലാക്കിയത്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല എന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന അനുസരിച്ചിട്ട് പട്ടാളം അതാ രംഗത്തിറങ്ങുന്നു. ആദ്യമായിട്ട് റസൂലുള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു ആണ് രംഗത്തിറങ്ങിയത്. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു പരമാവധി പതാക കയ്യിൽ പിടിച്ചിട്ട്, റസൂലുള്ളാഹിന്റെ പതാക വെളുത്ത പതാകയാണ് അവരുടെ കൂടെയുള്ളത്, ആ പതാകയുമായിട്ട് പോരാട്ടം ആരംഭിക്കുന്നു. അവർ ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അള്ളാഹു റസൂല് മുൻകൂട്ടി കാലെ കൂട്ടി പറഞ്ഞതനുസരിച്ച് നിലം പതിക്കുന്നു, ഷോട്ടാക്കുകയാണ്. രണ്ടാമതായിട്ട് ജാഫറും നബി താലിബ് റളിയല്ലാഹു തആല അൻഹു പതാക പിടിക്കുന്നു. അദ്ദേഹവും വളരെ പാടുപെട്ടു, സെയ്ദിനേക്കാളും കൂടുതൽ അദ്ദേഹം പോരാടിയെന്നാണ് ബുഖാരിയിൽ കാണുന്നത്. ബുഖാരിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് മുൻപിൽ മാത്രം 50 കൊത്തുകൾ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അതും സഹിയാണ്, 90 വെട്ടുകളായിരുന്നു ഇബ്നു ഉമർ എണ്ണിയതെന്നാണ് പറയുന്നത്. അത് മുഴുവനും മുമ്പിൽ തന്നെയായിരുന്നു, ആരുടെ, ജാഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ. അദ്ദേഹം വലതു കൈ കട്ടായപ്പോൾ വലതു കൈയിൽ നിന്നിട്ട് ഇടതു കൈയിലേക്ക് പതാക പിടിച്ചു. ഇടതു കൈ കട്ടായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കയറിയിരുന്നതായ കുതിരയിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് ശഖ്റ എന്ന പേരിലുള്ളതായ കുതിരയെ വധിച്ചു കളഞ്ഞു. ആ കുതിര നശിക്കുമെന്നും നഷ്ടപ്പെടുമെന്നും അത് ശത്രുക്കളുടെ കീഴിൽ അടങ്ങിപ്പോകുമെന്നും മനസ്സിലാക്കിയതുകൊണ്ട് അതിനെ അവിടെ നിന്ന് കഥകഴിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പതാക തോളിൽ പിടിച്ചു, വലത് ഇടതു കൈയും കഷിച്ചപ്പോൾ തോളിൽ പിടിച്ചു, അവിടെയും കഷിച്ചു പ്പോൾ പിന്നെയും തോളി പിടിച്ചു. പൊക്കിപ്പിടിക്കാൻ സാധിക്കുന്ന രംഗം എത്രയുണ്ടായിരുന്നുവോ അവിടെയെല്ലാം പൊക്കി പിടിച്ചു. അവസാനം നിലം പതിക്കേണ്ടി വന്നപ്പോൾ മാത്രമേ പതാക നിലം പതിച്ചിട്ടുള്ളൂ. അദ്ദേഹം നിലം പതിക്കേണ്ടി വന്ന ആ ടൈമിലല്ലാതെ, ആ വേളയിലല്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ പതാകയെ അദ്ദേഹം നിലം പതിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ സഹീഹായ ഹദീസിലൂടെ കാണുന്നത്. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ജാഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു നിലംപതിക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ് പിന്നെ പതാക പിടിക്കാൻ വരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു റവാഹ പതാക പിടിച്ചപ്പോൾ മുമ്പ് കഴിഞ്ഞതായ രണ്ട് കൂട്ടുകാരെ പോലെയല്ല സംഭവിച്ചത്, പലതും സംഭവിക്കുന്നുണ്ട്, പലതും നമുക്ക് അവരുടെ ഹിസ്റ്ററിൽ നിന്ന് പഠിക്കാനുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് ഉസാമയിലേക്ക് മടങ്ങാം, അദ്ദേഹത്തിന്റെ പട്ടാളത്തിലേക്കും മടങ്ങാം. എന്നിട്ട് വീണ്ടും ഷാമിലേക്ക് അദ്ദേഹം യുദ്ധം ചെയ്യാൻ പോയതും നമ്മുടെ അബൂബക്കർ സിദ്ദീഖിന്റെ കാലഘട്ടത്തിൽ തെളിച്ചതായ പട്ടാളത്തിലേക്കും അതിൽ നിന്നിട്ട് തുടർന്നുകൊണ്ട് പഠിക്കാനുള്ള പാഠങ്ങളും അടുത്ത ക്ലാസ്സുകളിൽ പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞ നമ്മളിട്ട് സ്വീകരിക്കട്ടെ. സത്യം പോലെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും ലോകത്തിലുള്ള ഏതൊരു ശക്തിയും വ്യക്തിയും ഭയപ്പെടാതെ